بسم الله الرحمن الرحيم هم الذين كفروا وصدوكم عن المسجد الحرام والهدي معكوفا أن يبلغ محله ولولا رجال مؤمنون ونساء مؤمنات لم تعلموهم أن تطؤوهم فتصيبكم منهم معرة بغير علم ليدخل الله في رحمته من يشاء لو تزيلوا لعذبنا الذين كفروا منهم عذابا أليما إذ جعل الذين كفروا في قلوبهم الحمية حمية الجاهلية فأنزل الله سكينته على رسوله وعلى المؤمنين وألزمهم كلمة التقوى وكانوا أحق بها وأهلها وكان الله بكل شيء عليما
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك وعلى آله وصحبه أجمعين وبعد نعم لك أيها عائشة سورة فتح وهو الذي كف أيديهم عنكم وأيديكم عنهم ببطن مكة من بعد أن أظفركم عليهم وكان الله بما تعملون بصيرا നമ്മുടെ പറഞ്ഞു വെച്ചു എന്താ അതിന്റെ അർത്ഥം വഹുവ അല്ലദി കഫ ഐദിയഹും അൻകും വഹുവ അല്ലദി അവൻ അല്ലാഹു കഫ ഐദിയഹും അവരുടെ കൈകളെ തടഞ്ഞു അൻകും നിങ്ങളെ തൊട്ട് വൈദ്യകുമാനും നിങ്ങളുടെ കൈകൾ അവരെ തൊട്ടും തടഞ്ഞു ബിബത്തനി മക്ക മക്കയിൽ വെച്ച് ഫി മക്ക എന്നർത്ഥം അല്ലെങ്കിൽ ബിവാദി മക്ക എന്താ ഇത് ഉദ്ദേശം കൈ തടഞ്ഞു പറഞ്ഞ ആ യുദ്ധം ഒഴിവാക്കി നടത്തും യുദ്ധം ഒഴിവാക്കി മിമ്പാദിയൻ അബ്ഫറക്കും അലൈഹിം എന്താ മിമ്പാദിയൻ അബ്ഫറക്കും അലൈക്കും അലൈഹിം അവർക്കെതിരിൽ നിങ്ങൾക്ക് വിജയം നൽകിയതിന് ശേഷം എന്താ അതിന്റെ ഉദ്ദേശം എന്താ അതിന്റെ ഉദ്ദേശം പറഞ്ഞ മിമ്പാദിയൻ അബ്ഫറക്കും അലൈഹിം എന്നുള്ളതിന്റെ ഉദ്ദേശം പറഞ്ഞ എന്താ അവർക്കെതിരിൽ നിങ്ങൾക്ക് വിജയം നൽകിയതിന് ശേഷം എന്നതിന്റെ ഉദ്ദേശം എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണേ മിമ്പാദിയൻ അബ്ഫറക്കും അലൈഹിം നടത്തണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള സഹാബത്ത് മക്കക്കാരിൽ നിന്നൊരു വിഭാഗം ആളുകൾ ഒളിപ്പോരാളികളായി വന്നിട്ട് ആക്രമിക്കാൻ നിന്നപ്പോൾ അവർ പിടികൂടി ആ പിടികൂടിയ ആളുകളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുതെ വിടുക ചെയ്തത് മുസ്ലിമീങ്ങൾ ആയുധധാരികളല്ല അവർ ഇഹ്റാമിന്റെ വസ്ത്രത്തിലാണ് യുദ്ധവേഷത്തിലല്ല എന്നിട്ടും ആ മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ എന്ത് ചെയ്ത് ഒളിപ്പോരാളികളായിട്ട് വന്ന് ആ ഒളിപ്പോരാളികളായ ആളുകൾ അവർ വലിയൊരു കൂട്ടം തന്നെയാണ് അവരെ മുസ്ലിമീങ്ങൾ പിടികൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കെതിരിൽ ദുആ ചെയ്ത് അവരെ പിടികൂടാൻ സാധിച്ച് അങ്ങനെ പിടികൂടിയതിന് ശേഷം അവരെന്ത് ചെയ്ത് അവരെ കൊന്നില്ല പിന്നെ അവരെ റസൂലിന്റെ മാപ്പ് എടുത്തിട്ട് വെറുതെ വിടുകയാണ് ചെയ്തത് അതാണ് മിമ്പാദിയൻ അബ്ഫറക്കും അലൈഹിം അവർക്കെതിരിൽ നിങ്ങൾക്ക് വിജയമേകിയതിന് ശേഷം എന്ന് ഇവിടെ പറഞ്ഞു വക്കാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് അല്ലാഹു സൂക്ഷ്മമായി കണ്ടറിയുന്നവനാകുന്നു എന്ന് അല്ലാഹു പറയും ഹുമുൽ ലദീന കഫറു വസദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാമി വൽ ഹദിയ മഅകൂഫ أن يبلغ محله ولولا رجال مؤمنون ونساء مؤمنات لم تعلموهم أن تطؤوهم فتصيبكم منهم معرة بغير علم ليدخل الله في رحمته من يشاء لو تزيلوا لعذبنا الذين كفروا منهم عذابا أليما هم الذين كفروا هم أور قريشي قال അല്ലെങ്കിൽ മുശ്രിഖു മക്ക മക്കയിലെ മുശ്രിഖീങ്ങൾ ഹുദൈബിയയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉംറക്ക് പോകാൻ സമ്മതിക്കാതെ തടഞ്ഞവർ ഹുമുല്ലദീന കഫറു അവരെത്രേ അവിശ്വസിച്ചവർ വസദ്ദൂക്കും അനിൽ മസ്ജിദുൽ ഹറാം, വസദ്ദൂക്കും നിങ്ങളെ തടയുകയും ചെയ്തവർ അനിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിനെ തൊട്ട്, മസ്ജിദുൽ ഹറാമിനെ തൊട്ട്, മസ്ജിദുൽ ഹറാമിനെ തൊട്ട് നിങ്ങളെ തടയുകയും വൽ ഹദിയ ഹദീനെ തടയുകയും ചെയ്തവർ, വസദ്ദൂക്കും അവർ നിങ്ങളെ തടഞ്ഞു അനിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിനെ തൊട്ട്, വൽ ഹദിയ ഹദീനെ തൊട്ടും, അല്ല സഫറു ഹദീനെയും തടഞ്ഞു, ഹദീനെയും തടഞ്ഞു. ഹദീന്റെ അവസ്ഥ, ഹദീ എന്ന് പറഞ്ഞാൽ ബലിമൃഗമാണ്, ബലിമൃഗങ്ങൾക്കാണ് ഹദീ എന്ന് പറയുക. മാക്കൂസൻ, മാക്കൂസ് എന്ന് പറഞ്ഞ മഹ്ബൂസൻ, തടയപ്പെട്ട നിലയിൽ, തടയപ്പെട്ട നിലയിൽ അയ്യബുലുഗ മഹില്ലഹു, അയ്യബുലുഗ എത്തുവാൻ, മഹില്ലഹു അതിന്റെ സ്ഥാനം, അയ്യബുലുഗ മഹില്ലഹു അതിന്റെ സ്ഥാനത്ത് എത്തുക. هم الذين كفروا وصدوكم عن المسجد الحرام والهدي معكوفا ان يبلغ محله. എന്താ ഇത് ഉദ്ദേശം? ഉദ്ദേശം ഈ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല അവരുടെ കൈകൾ നിങ്ങളെ തൊട്ട് തടഞ്ഞു, നിങ്ങളുടെ കൈകൾ അവരെ തൊട്ടും തടഞ്ഞു, ഒരു യുദ്ധം ഉണ്ടാവുന്നതിനെ തൊട്ട്, യുദ്ധം ഉണ്ടാവുന്നതിനെ തൊട്ട്. ഈ അവരാരാ? അവര് മുസ്ലിമീങ്ങൾ അവരോട് യുദ്ധം ചെയ്തില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു യുദ്ധത്തെ തൊട്ട് മുസ്ലിമീങ്ങളെ തടഞ്ഞ് അവരോട് യുദ്ധം ചെയ്യണ്ട എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു. അതെന്തുകൊണ്ടാണ്? അവരുടെ യോഗ്യത കൊണ്ടാ, അവരുടെ യോഗ്യത കൊണ്ടല്ല. പിന്നെ അവരാരാണ്? അവർ ഹുമുല്ലദീന കഫറു, അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂലിലും അവിശ്വസിച്ചവരാണ് അവർ. മാത്രമല്ല വസദ്ദൂക്കും അനിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിനെ തൊട്ട് നിങ്ങളെ തടയുകയും ചെയ്തവരാണ് അവർ. മസ്ജിദുൽ ഹറാമിനെ തൊട്ട് നിങ്ങളെ തടയുകയും അള്ളാഹുവിലും റസൂലിലും ഒക്കെ അവിശ്വസിക്കുകയും ചെയ്തവരാകുന്നു അവർ. മാത്രമല്ല വൽഹദിയ മാക്കൂഫൻ, വൽഹദിയ ഹദിയും അവർ തടഞ്ഞു. ഹദി എന്ന് പറഞ്ഞെങ്കിൽ ബഹീമത്തുൽ അനാമാണ്, പിന്നെ കഅബത്തിലേക്ക് നേർച്ചയാക്കപ്പെടുന്ന ബഹീമത്തുൽ അനാം കാലികളാണ്, ആട് മാട് ഒട്ടകങ്ങളിൽ നിന്ന്. ബഹീമത്തുൽ അനാം എന്ന് പറഞ്ഞ കാലികൾ, കാലികൾ എന്നുള്ളതോട് ഉദ്ദേശിക്കുന്ന ആട് മാട് ഒട്ടകം, അതാണല്ലോ വലി വലി. അപ്പൊ ബഹീമത്തുൽ അനാമിൽ, കാലികളിൽ നിന്നുള്ള അല്ലെങ്കിൽ ആട് മാട് ഒട്ടകങ്ങളിൽ നിന്നുള്ള ഹദി, ഹദി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കറിയാം എന്താ നമ്മളെ ഹദി അറിയാം, ഹദി എന്ന് പറഞ്ഞ സമ്മാനാണ്, മനസ്സിലായില്ലേ? മസ്ജിദുൽ ഹറാമിനുള്ള ഒരു ഹാജിയുടെ ഹദിയാണ് എന്ത്, ഈ കാലികൾ, ഈ കാലികൾ. അതുകൊണ്ടാണ് അതിനെ ഹദി എന്ന് പേരിട്ടത്, ഇസ്മു മഫ്ഊലിന്റെ അർത്ഥത്തിൽ. സമ്മാനമായി സമർപ്പിക്കപ്പെട്ട മൃഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്തുത ഉംറ യാത്രയിൽ 70 ഒട്ടകങ്ങളെ കൊണ്ടുവന്നു, 70 ഒട്ടകങ്ങളെ. എന്തിന്? മക്കയിൽ അറക്കാൻ വേണ്ടിയിട്ട്, മക്കയിൽ അറക്കാൻ വേണ്ടിയിട്ട്, ബലി കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ബലിമൃഗങ്ങളെയും ഇവർ തടഞ്ഞ്, ബലിമൃഗങ്ങളെയും ഇവർ തടഞ്ഞു. അതാണ് വസദ്ദൂക്ക് മനിൽ മസ്ജിദുൽ ഹറാം, വലിയ ഹദിയ ഹദീനെയും തടഞ്ഞു. ഹദീനെ അവർ തടഞ്ഞപ്പോ ഹദീന്റെ അവസ്ഥ മഅക്കൂഫൻ അയ്യബ്ലുഗ മഹില്ലഹു, ഹദിയ അറക്കേണ്ടത് എവിടെ വെച്ചാണെന്നറിയോ? മിനയിൽ വെച്ചാണ്, മിനയിലാണ് ഹദിയ അറക്ക, ബലിമൃഗത്തെ അറക്ക. അതാണ് അയ്യബ്ലുഗ മഹില്ലഹു, അതിന്റെ സ്ഥാനത്ത് എത്തുന്നതിനെ തൊട്ട് തടയപ്പെട്ട അവസ്ഥയിലായിരുന്നു ബലിമൃഗം. അതിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാല് ബലിമൃഗത്തെ അറക്കാൻ മിനയിലാണ് കൊണ്ടുപോവുക. ആ മിനയിൽ, അതാണ് അതിന്റെ സ്ഥാനം, മിനയിൽ ബലിമൃഗം എത്തുന്നതിനെ തൊട്ട് ആ ബലിമൃഗം മഹ്ബൂസൻ, മഹ്ബൂസൻ തടയപ്പെട്ട നിലയിൽ ആ ബലിമൃഗത്തെയും നിങ്ങൾ തടഞ്ഞു. അതാണ് അവർ തടഞ്ഞു, അവർ തടഞ്ഞു. യഥാർത്ഥത്തില് പിന്നെ മസ്ജിദുൽ ഹറാമിനെ ആദരിച്ചുകൊണ്ട് നയിക്കപ്പെടുന്നതായ ബലിമൃഗം അതിന് അടയാളം വരെ വെക്കും. ആ അടയാളം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബലിമൃഗം ആദരണീയം. കാരണം എന്താ? അത് ഹറമിലുള്ള ബലിമൃഗമാണ്. അതുകൊണ്ട് ആരും ബലിമൃഗത്തെ മോശമായിട്ട് കൈകാര്യം ചെയ്യൂല. ബലിമൃഗത്തെ മിനയിലെത്തുവോളം അതിനെ ആദരണീയമായിട്ടാണ് കൊണ്ടുപോവുക, ആദരണീയമായിട്ടാണ് കൊണ്ടുപോവുക. അതിനെ വരെ ഇവരെന്ത് ചെയ്ത്, ബലിമൃഗം എന്ത് വെച്ച്, ബലിമൃഗം എന്ത് വെച്ച്, ആ ബലിമൃഗത്തെ വരെ എന്ത് ചെയ്തു അവര്, അത് മിനയിലെത്തുന്നതിനെ തൊട്ട് തടയപ്പെട്ട നിലയിൽ എന്ത് ചെയ്തു, അതിനെ പിന്നെ അവിടെ നിർത്തി പിന്നെ അവരെ തിരിച്ചയച്ച് അതാണ് വസദ്ദൂക്ക് മനിൽ മസ്ജിദുൽ ഹറാം, നിങ്ങളെ മസ്ജിദുൽ ഹറാമിനെ തൊട്ട് തടഞ്ഞിട്ട് അവർ പറഞ്ഞയച്ച്. അതേപോലെ വൽഹദിയ ബലിമൃഗത്തെയും അവരെന്ത് ചെയ്ത് തടഞ്ഞ് തിരിച്ചയച്ച്. ബലിമൃഗത്തെ തടഞ്ഞ് തിരിച്ചയച്ചപ്പോ ബലിമൃഗത്തിന്റെ അവസ്ഥ എന്താ? ബലിമൃഗത്തെ അതിനെ പാട്ടിന് വിടണം, അതാണ്. പക്ഷേ ആ ബലിമൃഗത്തെ അവരെന്ത് ചെയ്ത് അവര് മാക്കൂഫൻ അയ്യബ്ലഗ മഹില്ലഹു മിനയിലെത്തുന്നതിനെ തൊട്ട് അവരെന്ത് ചെയ്ത് അതിനെ തടഞ്ഞു വെച്ച്, തടഞ്ഞു നിർത്തി പിന്നെ എന്ത് ചെയ്ത് തിരിച്ചയച്ച്, തിരിച്ചയച്ച്. അതാണ് ഇവിടെ പറയുന്നത്. ഹുമുല്ലദീന കഫറു വസദ്ദൂക മനിൽ മസ്ജിദുൽ ഹറാം വൽഹദിയ മാക്കൂഫൻ അയ്യബ്ലഗ മഹില്ലഹു. മാക്കൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹബൂസ്, തടയപ്പെട്ടെന്നില്ലേ. നമ്മൾ എഴുത്തിക്കാഫ് അറിയില്ലേ, എന്താ എഴുത്തിക്കാഫ്? എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പള്ളിയിൽ നമ്മളെ പിടിച്ചു നിർത്തലാണ്, തടഞ്ഞു നിർത്തലാണ്. എഴുത്തിക്കാഫ് ഇരിക്കുന്ന ഒരാളെപ്പോഴും പള്ളിയിൽ നിന്ന് ഇങ്ങനെ പുറത്തു പോകില്ല, അതിൽ എനിക്ക് ഇറങ്ങി നടക്കൂല. പിന്നെ എഴുത്തിക്കാഫ് ഇരിക്കുന്ന പള്ളിയിൽ അള്ളാഹു സുബ്ഹാനഹു വതാലയുമായിട്ടുള്ള ഒഴിഞ്ഞിരിക്കലാണ്, സ്വന്തത്തെ പിടിച്ചു നിർത്തലാണ്. ഇപ്പൊ അതിന്റെ ഇത് മനസ്സിലായോ? എന്റെ വിഷയം മനസ്സിലായോ? മസ്ജിദുൽ ഹറാമിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും അവർ തടഞ്ഞു, അള്ളാഹുവേയും അള്ളാഹു റസൂലിനെയും അവർ വിശ്വസിച്ചു. ബലിമൃഗം, ആ ബലിമൃഗം മിനയിലെത്തുന്നതിനെ തൊട്ട്, മിനയിലേക്ക് പോകുന്ന ബലിമൃഗത്തെ അവരെന്ത് ചെയ്തു? തടഞ്ഞു നിർത്തി. എന്നിട്ട് ആ ബലിമൃഗത്തെയും സദ്ദു അവരെന്ത് ചെയ്തു? മടക്കി അയച്ചു, മടക്കി അയച്ചു. അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, വലൗല റിജാലുൽ മുഅ്മിനൂന വനിസാഉൽ മുഅ്മിനാത്ത് ലം തഅലമൂഹും അൻ തതഊഹും ഫതുസീബകും മിൻഹും മഅറത്തുൻ ബിഗൈരി ഇൽം. വലൗല റിജാലുൻ, ലൗല എന്ന് പറഞ്ഞാൽ ഇല്ലായിരുന്നുവെങ്കിൽ, വലൗല റിജാലുൻ വാവി സീനാഫിയ, ലൗല റിജാലുൻ ഒരു വിഭാഗം ആളുകൾ ഇല്ലായിരുന്നുവെങ്കിൽ, എങ്ങനെയുള്ളവർ? മുഅ്മിനൂൻ വിശ്വാസികളായ, റിജാലുൻ മുഅ്മിനൂൻ വിശ്വാസികളായ, മുഅ്മിനീങ്ങളായ ഒരു വിഭാഗം ആളുകൾ ഇല്ലായിരുന്നുവെങ്കിൽ, വനിസാഉ മുഅ്മിനാത്ത് മുഅ്മിനാത്തുകളായ, മുഅ്മിനാത്തുകളായ സ്ത്രീകളും ഇല്ലായിരുന്നുവെങ്കിൽ, ലം തഅലമൂഹും നിങ്ങൾക്ക് അവരെ കുറിച്ച് അറിയില്ല, ലം തഅലമൂഹും അവരെ നിങ്ങൾക്കറിയില്ല, നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു സംഘം സ്ത്രീകളും ഒരു സംഘം പുരുഷന്മാരും വിശ്വാസികളായവർ ഇല്ലായിരുന്നുവെങ്കിൽ, അൻതതഊഹും അവരെ നിങ്ങൾ നശിപ്പിക്കുക, തത വതഅയതഉ എന്നാ ചവിട്ടുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം, നശിപ്പിക്കുക. ഫതുസീബകും മിൻഹും മഅറത്തുൻ ബിഗൈരി ഇൽം. ഫതുസീബകും, അങ്ങനെ അവരെ നശിപ്പിച്ചാൽ നിങ്ങൾക്ക് ഏൽക്കും, ബാധിക്കും. മിൻഹും അവരാൽ, മഅറത്തുൻ മഅറത്തുൻ നടത്തുന്നെങ്കിൽ കുറ്റം, പ്രയാസം, ബിഗൈരി ഇൽമിൻ, എന്താ ബിഗൈരി ഇൽമിൻ എന്നാണ്? അറിവില്ലാതെ, അറിവില്ലാതെ. ആ ആയത്തും പിന്നെ ആ ചരിത്ര പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്, അപ്പോഴാണ് ഇത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് എന്താന്ന് വെച്ചാല്, പിന്നെ എന്തുകൊണ്ടാണ് മക്കാർ മുസ്ലിം മീങ്ങളെ അള്ളാഹുവിന്റെ ഭവനത്തെ തൊട്ട് തടഞ്ഞപ്പോഴും, ഉംറ ചെയ്യാൻ സമ്മതിക്കാതെ തിരിച്ചയച്ചപ്പോഴും, മുസ്ലിം മീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ അവരോട് യുദ്ധം ചെയ്യുന്നതിന് തൊട്ട് മുസ്ലിം മീങ്ങളെ തടഞ്ഞത്? അതിന്റെ ഒരു കാരണം അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, മക്കത്ത് കുറെ മുഅ്മിനീങ്ങളുണ്ട്, മക്കത്ത് കുറെ മുഅ്മിനീങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ആരാണ് ആ മുഅ്മിൻ എന്നുള്ളത് ഈ പോണ ഉംറക്ക് പോണ ആളുകൾക്ക് എല്ലാവർക്കും അറിയില്ല. മക്കത്തുണ്ട്, മക്കാരോട് ഇതിന്റെ പേരിലൊരു യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിമീങ്ങളുടെ കയ്യാൽ അവിടെയുള്ള പല മുസ്ലിമീങ്ങളും എന്ത് ചെയ്യും? വധിക്കപ്പെടും. അങ്ങനെ വധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു മുഅ്മിന്റെ കയ്യാൽ മറ്റൊരു മുഅ്മിൻ വധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ ഇവിടെ ശരിക്ക് വിഗൈരിയായാലും അറിവില്ലാതെ ബോധപൂർവം പറ്റൂല, പക്ഷെ അറിവില്ലാതെ അബദ്ധത്തിൽ വന്നു പോയാലോ? അബദ്ധത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ മുസ്ലിമീങ്ങൾക്ക് ദുഃഖം ഉണ്ടാവും അല്ലെ, എന്റെ കയ്യാൽ ഒരുത്തൻ ഹനിക്കപ്പെട്ടല്ലോ എന്നുള്ള വേദന ഉണ്ടാവും. അതൊന്ന്. രണ്ടാമത്തേത്, അബദ്ധത്തിൽ ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ വധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തുണ്ട്? അയാൾക്ക് ബ്ലഡ് മണി കൊടുക്കണം, ദിയത്ത് കൊടുക്കണം, മാത്രമല്ല പ്രായശ്ചിത്തം ചെയ്യണം, ഒരടിമനെ മോചിപ്പിക്കണം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടു മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കണം, രണ്ടു മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കണം. അതൊക്കെ എന്താണ്? ഇതിനെ തുടർന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത് വലൗലാ റിജാലും മുഅ്മിനൂന വനിസാഉം മുഅ്മിനാത്തു ലം തഅലമൂഹും, മുഅ്മിനീങ്ങളാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത കുറെ മുഅ്മിനായ സ്ത്രീകളും പുരുഷന്മാരും മക്കയിലില്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അള്ളാഹു സുബ്ഹാനഹു വതാല അവരോട് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് പെർമിഷൻ തരുമായിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത കുറെ മുഅ്മിനീങ്ങൾ അവിടെ ഉണ്ട്, അവരോട് യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാകുക? അൻതതഊഹും, നിങ്ങൾ അവരെന്ത് ചെയ്യും? നശിപ്പിക്കും. നിങ്ങൾ അവരെ നശിപ്പിക്കും. അങ്ങനെ നശിപ്പിച്ചാലോ ഫതുസീബക്കും, അതിനാൽ അത് കാരണത്താൽ തുസീബക്കും നിങ്ങൾക്ക് ബാധിക്കും. മിൻഹും അവരാൽ, ആ വധിക്കപ്പെട്ടവരാൽ മഅറത്തുൻ, മഅറത്തുന്നാൽ എന്താ മഅറത്തുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം പ്രയാസം അല്ലെങ്കിൽ വിഷമം ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് അതിന്റെ ഉദ്ദേശം ബുദ്ധിമുട്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഈ മഅറത്തിന്റെ ഉദ്ദേശം എന്നുള്ളത് പറഞ്ഞത് ഞാനൊരു മുഅ്മിനെ കൊന്നല്ലോ എന്ന ദുഃഖം വിഷമം ഉണ്ടാവും അല്ലെ. അതേപോലെ തന്നെ ആ കുറ്റബോധം, പിന്നെ മുഅ്മിനെ അബദ്ധത്തിൽ കൊന്നിട്ടുണ്ടെങ്കിൽ എന്ത് വേണം? പിന്നെ അയാൾക്ക് ബ്ലഡ് മണി തരയണം, അത് കുറച്ച് ചെറിയ സംഖ്യ പോരാ, പൂർണ്ണമായ ബ്ലഡ് മണിയാണ്. പിന്നെ അവരടിമയെ മോചിപ്പിക്കണം, അതന്വേഷിക്കണം, അത് കണ്ടെത്തിയിട്ടില്ല എങ്കിൽ രണ്ടു മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കണം. അതെന്താണ്? അതാണ് മഅറത്ത്, മനസ്സിലല്ലേ? അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത് ഫതുസീബക്കും മിൻഹും മഅറത്തുൽ ബിഗൈരി ഇൽമിൻ. ദ ബിഗൈരി ഇൽമ്, ആ ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ ബോധപൂർവം കൊല്ലൂല, പിന്നെ അബദ്ധത്തിലാ വരിക അല്ലെ, അബദ്ധത്തിൽ. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ അവരെ നശിപ്പിക്കും ബിഹൈരി ഇൽമിൻ, അറിയാതെ അറിയാതെ. അറിഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം എന്ത് ചെയ്യില്ല, ഒരു മുസ്ലിമിനെ കൊല്ലൂല, ഒരാളെയും കൊല്ലൂല, അത് വേറെ കാര്യം, ഒരാളെയും കൊല്ലൂല. പക്ഷെ അബദ്ധത്തിൽ കൈപ്പിഴയായിട്ട് സംഭവിച്ചേക്കാം. അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പെർമിഷൻ തരുമായിരുന്നു. കാരണം എന്താ? നിരായുധരായ ഒരു വിഭാഗം ആളുകൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് കഅബയും അവിടെയുള്ള തവാഫും അവിടെയുള്ള ഉംറയൊക്കെ അല്ലെ. ആയുധം എടുക്കാതെ യുദ്ധവേഷം അണിയാതെ ഒരു വിഭാഗം ആളുകൾ ഹറമിലേക്ക് വരുമ്പോൾ അവരെ അന്യായമായി തടയുക എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റിയ കേസല്ല. പിന്നെ ആ വിഭാഗം ആളുകളെ ഒളിപ്പോരാളികളായി വന്നിട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ആ അത് മഹാഹീനതയാണ്, ഹീനതയാണ്. മാത്രമല്ല പിന്നെ അവർ ചെയ്ത വേറെയും കുറെ വിഷയങ്ങളുണ്ട്. അതാണ് പിന്നെ ഹുദൈബിയ സന്ധിയുടെ വേളയിലും മറ്റൊക്കെ അവർ ചെയ്തത്, അബൂചന്ദലിനൊക്കെ തിരിച്ചുകൊണ്ടായതൊക്കെ, അതൊക്കെ തനി ക്രൂരതയാണ്. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പിന്നെ ഇവിടെ ഈ കാര്യങ്ങൾ ഉണർത്തുന്നത്. എന്നിട്ട് അള്ളാഹു പറയാണ് ലിയുദ്ഖില അല്ലാഹു ഫീ റഹ്മത്തിഹി മൻ യശാ ലൗ തസയ്യലു ലഅസബന അല്ലദീന കഫറു മിൻഹും അദാബൻ അലീമ. മക്കാരോടുള്ള ഒരു യുദ്ധം അള്ളാഹു ഒഴിവാക്കി, അതിന്റെ ന്യായമാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പിന്നെ പറയുന്നത് ലിയുദ്ഖില അല്ലാഹു ഫീ റഹ്മത്തിഹി, അള്ളാഹു തന്റെ റഹ്മത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മയ്യശ താൻ ഉദ്ദേശിക്കുന്നവരെ. മനസ്സിലായ? അതെന്താ പറഞ്ഞേ? അത് പറഞ്ഞത് ഹുദൈബിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തടഞ്ഞ ആളുകളുണ്ടല്ലോ, ആ തടഞ്ഞ ആളുകൾ പിൽക്കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയയിലേക്ക് വന്നപ്പോ പലരെയും എന്ത് ചെയ്തിട്ടുണ്ട്? അവർ പറഞ്ഞയച്ചിട്ട് പിന്നെ ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഹുവൈത്ത് ഇബിൻ അബ്ദുൽ ഉസ്സ, അതേപോലെ മിക്രിസ് ഇബിൻ ഹഫ്സ്, അതേപോലെ സുഹൈൽ ഇബിൻ അംർ. സുഹൈൽ ഇബിൻ അംറാണ് അവസാനം വന്നത് അല്ലേ. സുഹൈൽ ഇബിനു അംർ, ഈ സുഹൈൽ ഇബിൻ അംറാണ് എഴുതുന്നത് മുശ്രിക്കുകൾക്ക് വേണ്ടിയിട്ട്. എന്ത്? ഹുദൈബിയയിലെ വ്യവസ്ഥകൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞവർക്കുണ്ടോ. പിന്നെ അവസാനം സുഹൈൽ ഇബിൻ അംർ വന്ന്, എന്തിന്? വ്യവസ്ഥ എഴുതാൻ വേണ്ടിയിട്ട് വന്ന്. ഖുറൈശികളുടെ പ്രതിനിധിയായിട്ടാണ് വന്നത്, ഖുറൈശികളുടെ പ്രതിനിധിയായിട്ടാണ് വന്നത്. സുഹൈൽ വന്നപ്പോൾ റസൂലുള്ള പറഞ്ഞു സഹാൽ അള്ളാഹു അമ്രക്കും, അള്ളാഹു നിങ്ങളുടെ കാര്യം എളുപ്പാക്കിക്കണം. കാരണം സുഹൈൽ അറിയപ്പെട്ട ബുദ്ധിജീവിയാണ് അവിടെ മക്കയിൽ, മക്കയിൽ അറിയപ്പെട്ട ഒരു ബുദ്ധിമാനാണ് സുഹൈൽ ഇബ്നു അംറ്. അതേ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഈ സുഹൈൽ ഇബ്നു അംറ് വന്നപ്പോ പിന്നെ ഇരുന്ന് നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരോട് ഇരിക്കാൻ പറഞ്ഞ് അങ്ങനെ എന്ത് ചെയ്യാണ്, സുഹൈൽ എഴുതാണ്. നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരിക്ക് പറഞ്ഞു കൊടുത്തിട്ട് അലിയാരും എഴുതാണ്. അങ്ങനെ പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞപ്പോൾ സുഹൈൽ സമ്മതിച്ചില്ല, ബിസ്മിക് അല്ലാഹുമ്മ എന്ന് വേണമെങ്കിൽ എഴുതിക്കുക. പിന്നെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ സമ്മതിച്ചില്ല, മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന് എഴുതി കൊടുക്കെ പറഞ്ഞല്ലേ. അങ്ങനെ ഇത് കരാർ എഴുതി. ഈ സുഹൈൽ ബിൻ ആമർ പിന്നീട് എന്ത് ചെയ്ത് ഇസ്ലാം സ്വീകരിച്ചു. നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പിന്നെ ഹുദൈബിയയിൽ നിന്ന് പിരിഞ്ഞു തിരിച്ചു പോന്നു ഹിജ്റയുടെ 6, ഹിജ്റയുടെ 7 പിന്നെ ഈ ഉംറ കലാം വിട്ടാൻ വേണ്ടിയിട്ട് മക്കയിൽ പോയി. ഈ ഉംറ വ്യവസ്ഥയിൽ എഴുതിയല്ലോ ഈ വർഷം മുഹമ്മദ് മടങ്ങിപ്പോകണം, എന്നിട്ട് അടുത്ത വർഷം വന്നിട്ട് എന്ത് ചെയ്തോ ഉംറ ചെയ്തോല്ലേ. ആ ഉംറ ചെയ്യാൻ വേണ്ടിട്ട് ഹിജ്റയുടെ 7 വന്നു. ഹിജ്റയുടെ 8 മക്കം ഫത്ഹ്, റമദാൻ മാസത്തിൽ മക്കം ഫത്ഹിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹിന്റെ മനസ്സിലെ ഉത്കടമായ ആഗ്രഹമായിരുന്നു 4 ഇസ്ലാമിലേക്ക് വരണം എന്നുള്ളത്. 4 എല്ലാവരും വരണം എന്നാണ്, പക്ഷെ 4 പ്രത്യേകിച്ച് അബൂ സുഫിയാൻ ഇബ്നു ഹർബ്, ഈ സുഹൈൽ ഇബ്നു അംറ്, പിന്നെ ഉസൈദ് ഇബ്നു അല്ല അത്താബ് ഇബ്നു ഉസൈദ്, അത്താബ് ഇബ്നു ഉസൈദ്, പിന്നെ ഹക്കീം ഇബ്നു ഹിസാം, ഹക്കീം ഇബ്നു ഹിസാം. ഈ 4 ആളുകൾ, കാരണം ഈ 4 ആളുകൾ മക്കയിൽ വലിയ ബുദ്ധിശാലികളാണ്, നല്ല നിപുണന്മാരും ബുദ്ധിശാലികളാണ്. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് മുആവിയന്റെ അപ്പ, രണ്ടാമത്തേത് പിന്നെ അത്താദ് ഇബ്നു ഉസൈദ്, ഹക്കീം ഇബ്നു ഹിസാം, പിന്നെ സുഹൈൽ ഇബ്നു അംറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഇവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഈ 4 ആൾ സ്വീകരിച്ച് ഇസ്ലാം സ്വീകരിച്ച്, മനസ്സിലായോ? 4 ആൾ ഇസ്ലാം സ്വീകരിച്ച്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്ന അതാണ്, എന്തുകൊണ്ട് ഹുദൈബിയയിൽ മക്കാരോടുള്ള ഒരു യുദ്ധം അള്ളാഹു സുബ്ഹാനഹു വതാല ഒഴിവാക്കി? ഒഴിവാക്കി അത് ലി യുദ്ഖിൽ അല്ലാഹു ഫീ റഹ്മത്തി, അള്ളാഹു തന്റെ റഹ്മത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഫീ ഇസ്ലാമിഹി നഫ്, അള്ളാഹുന്റെ ഇസ്ലാമിൽ, അള്ളാഹുവിന്റെ ഇസ്ലാമിൽ, ദീനിൽ അള്ളാഹു പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. മയ്യശ താൻ ഉദ്ദേശിക്കുന്നവരെ, ഈ സുഹൈൽ ഇബ്നു അംറിനെ പോലുള്ളവരൊക്കെ എന്ത് ചെയ്യണം? അള്ളാഹുന്റെ ദീനിൽ വരണം. അവരോട് യുദ്ധം ചെയ്തിട്ട് അവരുടെ ജീവൻ ഹനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ഇസ്ലാമിലേക്ക് വരുമോ? ഇസ്ലാമിലേക്ക് വരില്ല. ഇവിടെ ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹു തന്റെ ദീനിൽ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി എന്നുള്ളതിന് പകരം അള്ളാഹു പ്രയോഗിച്ച എന്താ? ഫീ റഹ്മത്തി എന്നാണ്. അള്ളാഹുന്റെ ദീന റഹ്മത്താണ്. ഈ ദീനുൽ ഇസ്ലാം എന്താണ്? ദീനുൽ ഇസ്ലാം കാരുണ്യാണ്. യുദ്ധം ചില സന്ദർഭങ്ങളിൽ അനിവാര്യമാണ്, ചില യുദ്ധങ്ങളിൽ നീതിയാണ്, ചില സന്ദർഭങ്ങളിൽ അത് നീതിയാണ്, ചില സന്ദർഭങ്ങളിൽ അത് റഹ്മത്താണ് യുദ്ധം. ആ പിന്നെ ഹുദൈബിയയുടെ സാഹചര്യത്തിൽ എല്ലാ മനുഷ്യ ബുദ്ധിയും തേടും അവിടെ ഒരു യുദ്ധം അനിവാര്യമാണ്, കാരണം അത്രമാത്രം വലിയ അക്രമികളാണ്. ഇത് ഏതെങ്കിലും ഒരു വിദേശ ആളുകൾ അല്ല കടന്നു വരുന്നത്, പിന്നെ ആ നാട്ടിലെ ആളുകൾ കൂടിയാണ്. മക്കത്ത്, മക്കത്തിന്റെ പരിസരത്ത് ഭൂജാതരായി അവിടെ വളർന്ന് അവിടെ 40-50 വർഷം കാലം കഴിച്ചുകൂട്ടി ആളുകൾ കൂടിയാണ് ഈ വരുന്നത്. പിന്നെ അവിടെ വന്നിട്ട് ചെയ്യുന്നത് ഹറമിൽ തവാഫാണ്, ഒമ്രയാണ് ചെയ്യുന്നത്, മനസ്സിലായി? ബലിമൃഗത്തെ ആദരണീയമാക്കി കൊണ്ടുവന്നിട്ട് അതിനെ കഅബയ്ക്ക് സമർപ്പിക്കാനാണ് ഈ വരുന്നത്, അള്ളാഹുവിന് സമർപ്പിക്കാനാണ് വരുന്നത്. ആ ആളുകളെ മക്കയെ തൊട്ട് തടയാന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഒളിപ്പോരാളികളായി വന്നിട്ട് അവരെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ അവര് പിന്നെ ഒരു നീതി അർഹിക്കുന്നവരാണ്. പക്ഷെ എന്നാലും അല്ലാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്ത്? അല്ലാഹു സുബ്ഹാനഹു വതാല അവരോടുള്ള യുദ്ധം ഒഴിവാക്കി, അവരോടുള്ള യുദ്ധം ഒഴിവാക്കി. എന്തുകൊണ്ട്? ഒരു വിഭാഗം മുഅ്മിനീങ്ങൾ അവിടെ ഉണ്ട്, ഈ ചെല്ലുന്ന മുഅ്മിനീങ്ങളുടെ കയ്യാൽ അറിയാതെ അവർ വധിക്കപ്പെടാൻ പാടില്ല, അത് 1. 2, അവിടെ കുറെ ആളുകൾ അമുസ്ലിമീങ്ങളാണെങ്കിലും അവർ നാളെയുടെ പ്രതീക്ഷകളാണ്, അതുകൊണ്ട് തന്നെ അവർ ഇസ്ലാമിലേക്ക് വരണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ലി യുദ്ഖിൽ അല്ലാഹു ഫീ റഹ്മത്തിഹി മയ്യശ. ഇതാണ്. പിന്നെ ഇപ്പൊ ഇവിടെ ലൗലാ റിജാലു മുഅ്മിനൂന മിൻ നിസാഉ മുഅ്മിനാത്ത് പറഞ്ഞേ, ആ കൂട്ടത്തിൽ പെട്ടതാണ് പിന്നെ ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസിന്റെ ഉമ്മ ഉമ്മുൽ ഫദൽ, അവരൊക്കെ മുസ്ലിമീങ്ങളാണ്, ഉമ്മുൽ ഫദലൊക്കെ. അവരൊന്നും ഹിജ്റ വന്നിട്ടില്ല, കാരണം ഉമ്മുൽ ഫദലിന്റെ ഭർത്താവാണ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഈ കൂട്ടത്തിലാണ്. ലിയുദ്ഖിലല്ലാഹു ഫീ റഹ്മത്തി മയ്യശ. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അദ്ദേഹം പിന്നെ ശത്രുക്കളുടെ കൂടെ മക്കത്താണുള്ളത്. ഭാര്യ ഉമ്മുൽ ഫദൽ മുസ്ലിമത്താണ്. ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച മഹദിയാണ് ആര്? ഉമ്മുൽ ഫദൽ എന്ന് പറയുന്ന ഇബ്നു അബ്ബാസിന്റെ ഉമ്മ. അവരുടെ പേര് ലുബാബ എന്നാണ്, ലുബാബ. അപ്പൊ ലുബാബ ഉമ്മുൽ ഫദൽ, ഇബ്നു അബ്ബാസിന്റെ മാതാവ് മുസ്ലിമായിട്ട് അവിടെ ഉണ്ട്. ഇബ്നു അബ്ബാസ് ഉണ്ട്, അതേപോലെ കുറെ മുഅ്മിനീങ്ങളുണ്ട്. അവരാരൊക്കെയാണെന്നുള്ളത് അറിയില്ല, ലം തഅലമൂഹു, നിങ്ങൾക്കറിയില്ല. അവർ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? ഈ മുഅ്മിനീങ്ങൾ അറിയാതെ മുഅ്മിനീങ്ങൾ വധിക്കപ്പെടുക എന്നുള്ള അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതാല യുദ്ധം ഒഴിവാക്കിയത്. പിന്നെ അല്ലാഹു ഫീ റഹ്മതിഹി മൻ യശാ, അല്ലാഹു തന്റെ റഹ്മത്താകുന്ന ദീനുൽ ഇസ്ലാമിൽ താൻ ഉദ്ദേശിക്കുന്നവരെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി. പിന്നെ ഈ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാതെ തുടരുകയാണ് മക്കയിൽ. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, മക്കയിൽ തുടരുകയാണ്. അതുകൊണ്ടാണ് ബദർ യുദ്ധത്തിൽ അബ്ബാസ് അവിടെ റസൂലുള്ളാന്റെ പിതൃവ്യൻ അബ്ബാസ് ശത്രുപക്ഷത്താണ്, ബദറിലൊക്കെ ശത്രുപക്ഷത്താണ്. അതേപോലെ തന്നെ ഹുദൈബിയ നാളുകളിലൊക്കെ അബ്ബാസ് എവിടെയുള്ളത്? അബ്ബാസ് മുശ്രിക്കീങ്ങളുടെ കൂടെയാണുള്ളത്. പക്ഷെ അബ്ബാസ് മുശ്രിക്കീങ്ങളുടെ കൂടെയാണെങ്കിലും മനസ്സുകൊണ്ട് അവിടെയാണ്, ശരീരം കൊണ്ട് അവിടെയാണ്, പക്ഷെ മനസ്സുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയാണ്. അബ്ബാസ് ഇസ്ലാം സ്വീകരിക്കാതെ മക്കയിൽ തുടരുന്നതിൽ വലിയ ഹിക്മത്ത് ഉണ്ടായിരുന്നു, വലിയ ഹിക്മത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബദറിലൊക്കെ അബ്ബാസിനെ നിങ്ങൾ കൊല്ലരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങളോട് വസിയത്ത് ചെയ്തത്. ഖൈബർ യുദ്ധത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ ഖൈബറിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ വിജയം ഉണ്ടായത് ഉണ്ട്. ഈ പിന്നെ ഹുദൈബിയ കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഖൈബർ, ഹുദൈബിയ സന്ധി അത് ദുൽഖാദ് മാസത്തിൽ ഹിജ്റയുടെ 6 കഴിഞ്ഞു. ഹിജ്റയുടെ 7 മുഹറം അവസാനത്തിലാണ് ഖൈബർ. അങ്ങനെ ഖൈബറിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ നേട്ടമുണ്ടായത് ഒരു അൽ ഹജ്ജാജ് ഇബ്നു ഉലാത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഹജ്ജാജ് ഇബ്നു ഉലാത്ത്, അൽ ഹജ്ജാജ് ഇബ്നു ഉലാത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അയാൾ മക്കക്കാരനാണ്, ഖൈബർ യുദ്ധനാളുകളിൽ അയാൾ ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ അയാൾ ഇസ്ലാം സ്വീകരിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കുറെ സ്വത്ത് അവിടെ ഉണ്ട്, മക്കത്തുണ്ട്. കുറെ ആളുകളെ അടുത്ത് 30 ഡിപ്പോസിറ്റ് ഉണ്ട്, അതൊന്നും തിരിച്ചു കിട്ടൂല അയാൾക്ക്. അപ്പോൾ അയാൾ ഖൈബറിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഒരു പെർമിഷൻ ചോദിച്ചു, റസൂലെ ഞാൻ മക്കയിൽ പോകും, മക്കയിൽ പോയിട്ട് ഞാൻ ചില വർത്തമാനങ്ങൾ അവിടെ ഞാൻ പറയും, അതുകൊണ്ട് അതിൽ എനിക്കൊരു നിങ്ങളോട് ഞാനൊരു കാലെ കൂട്ടി ക്ഷമാപണം ചോദിക്കുകയാണ് നടത്തുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു. അങ്ങനെ ഈ അൽ ഹജ്ജാജ് ഇബ്നു ഉലാത്ത് മക്കയിലെത്തി. മക്കയിലെത്തിയിട്ട് അയാൾ ഖൈബറിലെ വാർത്ത മക്കാരോട് പറയാണ്. അപ്പോ എന്താണ് ഖൈബറിലെ വാർത്ത? ഖൈബറിലെ വാർത്ത എന്താണ്? ഖൈബറിൽ മുഹമ്മദിന്റെ അനുയായികൾ വധിക്കപ്പെട്ടു, ഖൈബറിൽ യഹൂദർ വിജയം ഭരിച്ചു, ഖൈബർ മഹാപരാജയായി മാറിയിട്ടുണ്ട് എന്ന് മക്കാരോട് ഇയാള് പറഞ്ഞു. ഇയാള് വീട്ടിൽ ചെന്നിട്ട് ഭാര്യനോടും പറഞ്ഞു, പിന്നെ ഇങ്ങനെ പറഞ്ഞു. അതിൽ മക്കാർക്ക് ഭയങ്കര സന്തോഷമായി, മുസ്ലിമീങ്ങൾ വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞ്, അതേപോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് വലിയ പരാജയം ഉണ്ടായി എന്ന് പറഞ്ഞ്, പിന്നെ കുറെ പിന്നെ സ്വത്ത് പിന്നെ പിടിച്ചടക്കപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അയാൾ പറയുന്നത്. അതുകൊണ്ട് മക്കാർക്ക് വലിയ ആശ്വാസമായി. ഈ ഹജ്ജാജ് ഇബ്നു ഉലാത്ത് ഇതിങ്ങനെ പറയും ചെയ്ത്. അയാള് ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ അയാൾക്ക് കുറെ കിട്ടാനുണ്ട്, അതൊക്കെ എന്ത് ചെയ്യാണ്, വേഗം കളക്ട് ചെയ്യാൻ വേണ്ടി തന്നെ അയാളത് ഉടനെ കളക്ട് ചെയ്ത്. അപ്പൊ ഈ വാർത്ത അബ്ബാസ് കേട്ട്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അദ്ദേഹം കേട്ടതോട് അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി. തന്റെ സഹോദരൻ ഖൈബറിൽ പരാജയപ്പെടുത്തപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കേട്ട്, അതേപോലെ തന്നെ പിന്നെ സഹോദരപുത്രൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പരാജിതനായി എന്നുള്ള വാർത്ത കേട്ട്, അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടായി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര പ്രയാസമായി. ഈ ഇത് പറഞ്ഞ അബ്ബാസ് വേഗം ഈ ഹജ്ജാജ് ഇബ്നു ഉലാത്തിന്റെ വീട്ടിൽ ചെന്ന്, വീട്ടിൽ ചെന്നിട്ട് പിന്നെ ഇയാളെ കണ്ട്, എന്താണ് കാര്യം ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഹജ്ജാജ് ഇബ്നു ഉലാത്ത് പറഞ്ഞ്, 3 പിന്നെ ചാടി കുറഞ്ഞൊന്നും പറയരുത്, എനിക്ക് ചില അത്യാവശ്യങ്ങളുണ്ട്. ഒരിക്കലും മുഹമ്മദ് പരാജയപ്പെടുത്തപ്പെട്ടിട്ടില്ല, മുസ്ലിമീങ്ങൾ തോറ്റിട്ടില്ല, പിന്നെ നേരെ തിരിച്ചാ സംഭവിച്ചത്. ഖൈബറിൽ പരാജയം ഉണ്ടായിട്ടുണ്ട്, അത് ജൂതർക്കാണ്. ഖൈബറിലെ സ്വത്തുക്കൾ പിടിച്ചടക്കപ്പെട്ടിട്ടുണ്ട്, അത് യഹൂദരുടേതാണ് പിന്നെ എന്ന് പറഞ്ഞ്. അങ്ങനെ ഈ ഹജ്ജാജ് ഇബ്നു ഉലാത്ത് തന്റെ ആവശ്യങ്ങൾ നേടിയിട്ട് അയാൾ അവിടുന്ന് മക്ക വിട്ട്. അബ്ബാസ് റളിയല്ലാഹു തആല അനു വളരെ സുന്ദരമായ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല സുഗന്ധങ്ങളൊക്കെ പിന്നെ ഉപയോഗിച്ച് ഖുറൈശികളുടെ മുന്നിൽ വന്നിട്ട് കാബ ഇങ്ങനെ തവാഫ് ചെയ്യാണ്. കാബ തവാഫ് ചെയ്യുമ്പോൾ മക്കാര് ചോദിക്കാണ്, ഖുറൈശികൾ ചോദിക്കാണ്, അബ്ബാസ് അബൽ ഫബുൽ, അബ്ബാസ് തന്നെ അബുൽ ഫബുൽ, അബ്ബാസിന്റെ വിളിപ്പേരാണ് അബൽ ഫബുൽ. സഹോദരരുടെ പുത്രനേറ്റ പരാജയത്തിന്റെ ആ ചൂടിലാണോ നിങ്ങളിങ്ങനെ, ആ ചൂടേറ്റിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ തവാഫ് ചെയ്യണത് എന്ന് അബ്ബാസിനെ കളിയാക്കിയിട്ട് ചോദിച്ചു. അവർ വിചാരിച്ചിരുന്ന റസൂലുള്ള പരാജയപ്പെട്ടിരിക്കുകയാണെന്ന്. അപ്പോ അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, എന്റെ സഹോദരപുത്രൻ ഇന്ന് പ്രഭാതമായപ്പോൾ പിന്നെ യഹൂദരോടുള്ള യുദ്ധത്തിൽ വിജയശ്രീലാളിതനാണ്. മാത്രമല്ല അത് അബ്ബാസിന്റെ പ്രയോഗതാണ്. മുഅരീസൻ ബി ഇബ്നത്തി മലികിഹിം, ഖൈബറിലെ രാജാവിന്റെ മകളെ കല്യാണം കഴിച്ച പുതിയാപ്പിളയാണ് എന്റെ സഹോദരപുത്രൻ എന്ന് കുറേശികളോട് പറഞ്ഞു. പരാജയപ്പെട്ടിട്ടുണ്ട് എന്നല്ല, എന്നെയോ എന്റെ സഹോദരൻ വിജയശ്രീലാളിതനാണ്. മാത്രമല്ല അവിടുത്തെ രാജാവിന്റെ അഥവാ ഹുയൈബ്നു അഖ്തബിന്റെ മകൾ സഫിയെ എന്ത് ചെയ്ത് റസൂലിനെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ, അവിടുത്തെ രാജാവിന്റെ മകളെ കല്യാണം കഴിച്ച പുതുമണവാളനാണ് എന്റെ സഹോദരപുത്രൻ എന്ന് അബ്ബാസ് എന്ത് ചെയ്ത് അവരോട് തുറന്ന് പറഞ്ഞതാണ്. അബ്ബാസ് റളിയല്ലാഹു തആല എന്റെ മനസ്സിൽ ഇസ്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി കടന്നു വരാനുള്ള ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം അങ്ങനെ ആ നിലനിൽക്കുന്നതിൽ അതിൽ ചില ഹിക്മത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അബ്ബാസ് റളിയല്ലാഹു തആലനു മക്കൻ ഫത്തഹിനോടനുബന്ധിച്ച് പിന്നീട് എന്ത് ചെയ്ത് പ്രഖ്യാപിച്ചു, മക്കൻ ഫത്തഹിന് മുന്നായിട്ട് തന്നെ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇവിടെ അതാണ് ലിയുദ്ഖിലല്ലാഹു ഫീ റഹ്മതിഹി മൻ യശാ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്തത്, ഒരു യുദ്ധം ഒഴിവാക്കിയത്. മക്കൻ ഫത്തയിൽ പല ഹുദൈബിയയിൽ ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ച പലരുമാണ് എന്ത് ചെയ്ത് പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. മക്കം ഫത്തായപ്പോൾ എന്താ ചെയ്തത്, ആ ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നില്ലേ, അതാണ് ലിയുദ്ഖിലല്ലാഹു ഫീ റഹ്മതിഹി മൻ യശാ. لو تزيلوا لعذبنا الذين كفروا منهم عذابا أليما. لو تزيلوا لو تزيلوا معنا لو تميزوا അവർ വേറിട്ട് നിന്നിരുന്നുവെങ്കിൽ, ലൗ തമയ്യ തസയ്യൽ എന്നാണ് ലൗ തമയ്യസു, അവർ വേറിട്ട് നിന്നിരുന്നുവെങ്കിൽ ലഅസബിനല്ലദീന കഫറു മിൻഹും, അവരിൽ നിന്ന് അവിശ്വസിച്ചവരെ നാം ശിക്ഷിക്കുമായിരുന്നു. അദാബൻ അലീമ, നോവേറ്റുന്ന ശിക്ഷ. ഖലാസ് എന്താ പറഞ്ഞേ, എന്താ പറഞ്ഞേ, ലൗ തസയ്യലു അവർ വേറിട്ട് നിന്നിരുന്നുവെങ്കിൽ ലഅസബിന അല്ലദീന കഫറു മിൻഹും, അവരിൽ നിന്ന് അവിശ്വസിച്ചവരെ നാം ശിക്ഷിക്കുമായിരുന്നു. അദാബൻ അലീമ, നോവേറ്റുന്ന ശിക്ഷ. എന്താ അതിന്റെ ഉദ്ദേശം, അവര് വേറിട്ടിരുന്നുവെങ്കിൽ എന്നാണ് എന്താ, ആ ആ അള്ളാഹിന്റെ റഹ്മത്തിൽ അള്ളാഹ് പ്രവേശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മുഅ്മിനീങ്ങളുണ്ടല്ലോ, അവര്. അതേപോലെ തന്നെ ഇവിടെ കുറെ രിജാലും മുഅ്മിനൂന വനിസ മുഅ്മിനാത്തുണ്ടല്ലോ, അവരണ് മാറി വേറെ നിന്നിരുന്നുവെങ്കിൽ പിന്നെ ആരാ ശേഷിക്കപ്പുറത്ത്, അവിശ്വാസികളാണ്. അള്ളാഹു കുഫറുകൊണ്ട് മുദ്രത്തിയ ആളുകളെ അവിടെ ഉണ്ടാവുള്ളൂ, അവരുടെ യുദ്ധം പ്രശ്നമല്ല. അവരിൽ നിന്ന് അവിശ്വസിച്ചവരെ നാം നോവേറ്റുന്ന ശിക്ഷ കൊണ്ട് ശിക്ഷിക്കുമായിരുന്നു. ഇതാണ് അള്ളാഹു സുബ്ഹാന തആല പറയുന്നത്. യുദ്ധത്തിൽ മാത്രമല്ല ഒരവസരത്തിലും എന്ത് ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെ നിങ്ങൾ അസാൻ അസുലൻ യുദ്ധം പാടുള്ളതല്ല പാടുള്ളതല്ല. പിന്നെ അനിവാര്യതകളും നിർബന്ധ സാഹചര്യങ്ങളാണ്. ഇപ്പൊ രണ്ട് മുസ്ലിമീങ്ങൾ അന്യോന്യം പിന്നെ ഇത് നിൽക്കാണ്. പിന്നെ നമ്മൾ സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞില്ലേ, വൈൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഖതതലു ഫഅസ്ലിഹു ബൈനഹുമാ ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്ര ഫഖാതിലു ലതി തബ്ഗി ഹത്ത തഫിഅ ഇലാ അംരില്ലാ. പിന്നെ ചില അനിവാര്യ ഘട്ടങ്ങളിൽ ചിലരുടെ നേരം ചെയ്യേണ്ടി വരും, ആയുധം എടുക്കേണ്ടി വരും. ചില പിന്നെ അനിവാര്യ ഘട്ടങ്ങളിൽ ചില അവയവങ്ങൾ മുറിക്കേണ്ടതുപോലെ, അത്തരം സന്ദർഭങ്ങളുടെ വിധി പ്രത്യേകമാണ്. ഇത് പൊതു നിയമമാണ്. ഒരു മുസ്ലിം ഒരാളെയും എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അയാളുടെ രക്തം ചിന്താൻ പാടുള്ളതല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല പവിത്രമാക്കിയിട്ട് നൽകപ്പെട്ടതായ രക്തം അതിന്റേതായ കാരണങ്ങൾ കൂടാതെ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അത് ചിന്താൻ പാടുള്ളതല്ല. അത് പിന്നെ സ്വബോധത്തിലും ചെയ്യാൻ പാടുള്ളതല്ല, അബദ്ധത്തിലും ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെ എന്തിനാണ് ബോധപൂർവം അബദ്ധത്തിൽ എന്നുള്ളത് പറഞ്ഞത്? അത് പറഞ്ഞത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രായശ്ചിത്തവും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അത് ഉണർത്തിയിട്ടുള്ളത്. അനിവാര്യതകൾ എന്ത് ചെയ്യും, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിർബന്ധിക്കും അനിവാര്യതകൾ, മനസ്സിലായി. അതിൽ പെട്ടതാണ് ഇപ്പൊ പിന്നെ ചില സന്ദർഭങ്ങളിൽ ആയുധം എടുക്കേണ്ടി വരുമ്പോൾ, അക്രമികൾക്ക് നേരെ ആയുധം എടുക്കേണ്ടി വരുമ്പോൾ അതിൽ മുസ്ലിമീങ്ങൾ ഉൾപ്പെടുക എന്നുള്ളത്, അല്ലെങ്കിൽ പിന്നെ യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത മുസ്ലിമീങ്ങൾ ഉൾപ്പെടുക എന്നുള്ളത്. അത് നടത്തണം, സുൽഹിനുള്ളതായ ശ്രമങ്ങൾ നടത്തിയതിന് ശേഷം പിന്നെയാണ് ആയുധ പ്രയോഗങ്ങൾ ചെയ്തത്. അതിൽ വധിക്കപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിൽ അവർ വിശ്വാസികളാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ പ്രതിഫലം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.